السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، كل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ومن يعص الله ورسوله ويتعد حدوده يدخله نارا خالدا فيها وله عذاب مهين. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് പരിപൂർണ മുസ്ലിങ്ങളായി, മുഅ്മിനുകളായി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തെ ഇസ്ലാമികമായ ജീവിതമാക്കുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ദിനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇതുപോലെയുള്ള ഓരോ ആഴ്ചകളിലും നടക്കുന്ന ക്ലാസുകളിൽ പങ്കെടുത്തുകൊണ്ട് കർമ്മപരമായ കാര്യങ്ങളും വിശ്വാസപരമായ കാര്യങ്ങളും ജീവിതത്തിൻ്റെ മറ്റു സന്ദർഭങ്ങളിൽ നാം സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും പഠിച്ചെടുക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ, ഇബാദത്തുകളെ ക്രമപ്പെടുത്തുവാൻ, വിശ്വാസത്തെ നന്നാക്കിയെടുക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നത് പ്രകാരം ഈമാനിനെ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് മരണം വരെ നിലനിർത്തുവാനും ആ രൂപത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുവാൻ റബ്ബ് സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ജീവിതം നമ്മളിൽ നിലനിർത്തുവാൻ ആവശ്യമായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പരന്നു കിടക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ടുള്ള ഏതാനും ചില ഉപദേശങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഉപദേശങ്ങളെ യഥാവിധം സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും അവ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മരണം വരെയും ജീവിച്ച് മുന്നോട്ട് പോകുവാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ യഖുദു അന്നി ഹാഉലാഇൽ കലിമാത്ത്, എന്നിൽ നിന്നും ആരാണ് ഏറ്റെടുക്കുവാനുള്ളത്, ഹാഉലാഇൽ കലിമാത്ത്, ഈ പ്രത്യേകമായിട്ടുള്ള വാക്കുകൾ ഉപദേശങ്ങൾ എന്നിൽ നിന്ന് ആരാണ് ഏറ്റെടുക്കാനുള്ളത്, എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചോദിച്ചത്, ആരാണ് എന്നിൽ നിന്ന് ഏറ്റെടുക്കുവാനുള്ളത് എന്ന് ചോദിച്ചത് എന്തിനാണ്. ഫയഅമലു ബിഹിന്ന, അതനുസരിച്ച് അമൽ ചെയ്യുവാൻ വേണ്ടിയാണ്. ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിന്ന, അതല്ലെങ്കിൽ അമൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്, ഒരു തത്വമാണത്. എന്തിനാണ് നമ്മൾ ഉപദേശങ്ങൾ കേൾക്കുന്നത്, എന്തിനാണ് നമ്മൾ ക്ലാസുകളിൽ പങ്കെടുക്കുന്നത്, ഇതുപോലെയുള്ള ആഴ്ചകളിലും മാസങ്ങളിലും ആയി നടക്കുന്ന ക്ലാസുകളിൽ നമ്മൾ എന്തിനു പങ്കെടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതാകണം അതിന്റെ ഉത്തരം. ഒന്ന്, ആ കേൾക്കുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് അമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്, ആ കോലത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ക്ലാസുകളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ പ്രകാരം സ്വഭാവത്തെ നന്നാക്കുവാൻ, അവനവന്റെ ജീവിതത്തെ നന്നാക്കുവാൻ, പെരുമാറ്റത്തെ നന്നാക്കുവാൻ, അമല സ്വാലിഹാത്തുകളെ നന്നാക്കുവാൻ, അവനവന്റെ വിശ്വാസത്തെ നന്നാക്കുവാൻ അമൽ ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇൽമ് സ്വീകരിക്കുന്നത്, അറിവ് നേടുന്നത് എന്തിനു വേണ്ടി, അതനുസരിച്ച് അമൽ ചെയ്യാൻ വേണ്ടിയാകണം എന്നുള്ളതാണ്. നമ്മളിന്ന് ക്ലാസുകളിലേക്ക് വരുമ്പോൾ, ഇതുപോലെ ഓരോ ക്ലാസുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട നിയ്യത്തതാണ്. ഇന്ന് ക്ലാസിൽ പങ്കെടുത്ത് എനിക്കൊരു അറിവ് ലഭിച്ചാൽ അതെന്റെ ജീവിതത്തിലെ ഒരു മുതൽക്കൂട്ടാകും, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അമൽ ചെയ്യുന്ന ഭാഗത്ത്, വിശ്വാസരംഗത്ത്, മറ്റ് ജീവിതത്തിന്റെ മറ്റു കാര്യങ്ങളിൽ, ദാമ്പത്യ കാര്യങ്ങളിൽ, കുടുംബകാര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ, അതിന് പറ്റുന്ന ഒരു ഉപദേശം എനിക്ക് ലഭിച്ചാൽ ഞാൻ അതിന്റെ ജീവിതത്തിൽ പാലിക്കും, അത് ഞാൻ അമലാക്കും എന്നുള്ള നിയ്യത്താണ് ക്ലാസുകളിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും എല്ലാം നമുക്ക് ഉണ്ടാകേണ്ടത്. അതേപോലെ തന്നെ ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിന്ന, അതനുസരിച്ച് അമൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ പഠിപ്പിക്കുവാൻ വേണ്ടി. ഒരു ഇൽമ് കിട്ടിയാൽ എന്തു ചെയ്യണം, ഞാനത് അറിഞ്ഞിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അതനുസരിച്ച് ചെയ്യുന്നുണ്ട് എന്നതിൽ നിന്നും മാറി ഒരു ഇൽമ അറിഞ്ഞ ഒരു അറിവ് നമ്മൾ നേടിയാൽ അത് സ്വന്തത്തിൽ നിലനിർത്താതെ സ്വന്തത്തിൽ പാലിക്കുകയും അതോടൊപ്പം തന്നെ സ്വന്തത്തിൽ മാത്രം നിർത്തുന്ന അവസ്ഥയിൽ നിന്ന് മാറി മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ, മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുവാൻ, നമ്മുടെ വീട്ടിൽ അതിഥികളായി വരുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് അവധിക്കാല സമയങ്ങളിൽ വിരുന്നുപോക്കും വിരുന്നിന് വരവും കാര്യങ്ങളെല്ലാം ഉണ്ടാകുമല്ലോ. അപ്പോൾ നമ്മൾ നേടിയെടുക്കുന്ന അറിവുകൾ നമ്മുടെ കുടുംബത്തിലുള്ളവരെ പഠിപ്പിക്കാൻ, അവർ പഠിപ്പിച്ചു കൊടുത്താൽ അത് അവർ എന്ത് ചെയ്യും, അനുഷ്ഠിക്കും, അതിന്റെ പ്രതിഫലവും കൂടി നമുക്ക് എന്ത് ചെയ്യും, അതിലൂടെ ലഭിക്കും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിനു മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി, തീർച്ചയായും ഒരു വിശ്വാസിയുടെ കൂടെ വന്നു ചേരും, മിൻ അമലിഹി വഹസനാതിഹി, അവന്റെ അമലുകളിൽ നിന്ന്, അവന്റെ സൽക്കർമ്മങ്ങളിൽ നിന്ന്, അവൻ ചെയ്യുന്ന നന്മകളിൽ നിന്നും മുഅ്മിനിന്റെ കൂടെ വന്നു ചേരും, ബഅദ മൗതിഹി, അവന്റെ മരണത്തിന്റെ ശേഷം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഏതാനും ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുന്നുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറയുന്ന കാര്യം, ഇൽമൻ അല്ലമഹു വനസറഹു, ഇൽമൻ അല്ലമഹു, അവൻ പഠിപ്പിച്ചിട്ടുള്ളതായ അറിവ്, അവൻ നേടിയെടുത്തിട്ടുള്ളതായ അറിവ്, വനസറഹു, അവൻ പ്രചരിപ്പിച്ചതായിട്ടുള്ള അറിവും, ഇത് രണ്ടും നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ഖബറിലേക്ക് കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇപ്പോൾ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, ഫിഖുഹുമായി ബന്ധപ്പെട്ട്, ത്വഹാറയുമായി ബന്ധപ്പെട്ട്, വുളൂവുമായി ബന്ധപ്പെട്ട്, തയമ്മവുമായി ബന്ധപ്പെട്ട്, ശുദ്ധിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പുതുതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതായിട്ടുള്ളത്, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ട കാര്യം എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞു, അത് നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുക കൂടി ചെയ്യണം. കാരണം ഇതൊന്നും അറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിന് വിരുദ്ധമായി കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടാകും, വുളൂ ചെയ്യുന്നുണ്ടാകും, ശുദ്ധിയുടെ വിഷയത്തിൽ മനസ്സിലാക്കിയിട്ടില്ലാത്ത ധാരാളം കാര്യങ്ങളുണ്ടാകും. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നേടുന്ന അറിവ്, നമ്മൾ പ്രചരിപ്പിച്ചതായിട്ടുള്ള അറിവ്, അത് നമ്മുടെ ഖബറിലേക്ക് വന്നു ചേരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. നമ്മൾ ക്ലാസുകളിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ അവരിൽ എന്തെങ്കിലും അബദ്ധങ്ങളോ അശ്രദ്ധകളോ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ നമ്മുടെ ഉപദേശം വഴി സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടെ പഠിക്കുന്ന ആളുകൾ, അയൽവാസികളായിട്ടുള്ളവർ, സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, ഇവർക്കൊക്കെ നാം പഠിക്കുന്ന, നേടിയെടുക്കുന്ന അറിവ് പറഞ്ഞുകൊടുക്കാൻ, അവരിലേക്കെല്ലാം പ്രചരിപ്പിക്കുവാൻ നമുക്ക് കഴിയും. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ കൈകളിലുള്ള ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നാം വിളിക്കുന്നു, പലരെയും വിളിക്കുന്നു, പലരും സംസാരിക്കുന്നു. ആ വിളിക്കുന്ന സന്ദർഭത്തിൽ ഒരു അറിവ്, ഇസ്ലാമികമായിട്ടുള്ള ഒരു അറിവ് നമ്മൾ പറഞ്ഞുകൊടുത്താൽ അത് നമുക്ക് നാളെ ഖബറിലേക്ക് എത്തുന്ന നന്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ മേശയിലിരുന്നാൽ ആ സന്ദർഭത്തിൽ നമുക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ കഴിയും. മോനെ വലത് കൈകൊണ്ട് ഭക്ഷിക്കൂ, വലത് കൈകൊണ്ട് കുടിക്കൂ, ആദ്യത്തിൽ ബിസ്മില്ല എന്ന് പറയൂ. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള നന്മകൾ, അറിവുകൾ നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമുക്കത് പ്രചരിപ്പിക്കുവാൻ, പറഞ്ഞുകൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി
അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് റിയാദു സ്വാലിഹീൻ എന്നുള്ളത്. റിയാദു സ്വാലിഹീൻ എന്നുള്ള ഗ്രന്ഥം എഴുതിയപ്പോൾ രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുഖദ്ദമയിൽ എടുത്തുകൊടുത്തിട്ടുള്ള ഒരു കാര്യം, ഹദീസ്, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ല അജ്ര ഫാഇലി, ആരെങ്കിലും ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ അത് പ്രവർത്തിച്ചവന്റെ പ്രതിഫലം ഈ അറിയിച്ചു കൊടുത്ത ആളുകൾക്ക് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം അദ്ദേഹം എടുത്തു കൊടുക്കുകയുണ്ടായി. അതുമാത്രമല്ല, എന്റെ ഈ ഗ്രന്ഥം ആർക്കെങ്കിലും ഉപകാരപ്പെട്ടുവെങ്കിൽ, എന്റെ ഈ ഗ്രന്ഥം അദ്ദേഹം പറയുകയാണ്, എന്റെ ഈ ഗ്രന്ഥം ആർക്കെങ്കിലും ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നുള്ള വസിയ്യത്തുകൂടി അദ്ദേഹം അതിന്റെ തുടക്കത്തിൽ നൽകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ മുൻഗാമികൾ അറിവ് പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ എത്രത്തോളം ഉത്സാഹമുള്ളവരായിരുന്നു എന്നാണ് നമുക്കതെല്ലാം മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ പിറകിൽ നമസ്കരിക്കുന്ന നമ്മുടെ മക്കൾക്ക് നമ്മുടെ കൂടെ നമസ്കരിക്കുമ്പോൾ എല്ലാം ജീവിതത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമ്മൾ ഇങ്ങനെ ക്ലാസുകളിലൂടെ നേടിയെടുക്കുന്ന അറിവുകൾ പറഞ്ഞുകൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അറിവ് നേടുന്ന നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു ഉദ്ദേശം അതാകണം എന്നുള്ളതാണ്. ആ നേടുന്ന അറിവനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യാനും അത് മറ്റുള്ളവർക്ക് പ്രചരിപ്പിച്ചു കൊടുക്കുവാനുമുള്ള ഉദ്ദേശം, ആഗ്രഹം, താല്പര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ ചോദിക്കുകയാണ്, ആരുണ്ട് എന്റെ കയ്യിൽ നിന്നും ഇത് സ്വീകരിക്കുവാൻ, ചില വചനങ്ങൾ എന്നിൽ നിന്നും സ്വീകരിക്കുവാൻ, ഫയഅമലു ബിഹിന്ന ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിന്ന, ആ ഉപദേശങ്ങൾ അനുസരിച്ച് അമൽ ചെയ്യുവാനും അതല്ലെങ്കിൽ അമൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ പഠിപ്പിക്കുവാനും വേണ്ടി ആരാണ് എന്നിൽ നിന്നും ഇത് സ്വീകരിക്കുവാനുള്ളത്. فقال ابو هريره رضي الله عنه اقول ابو هريره رضي الله عنه പറഞ്ഞു, فقلت انا يا رسول الله, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ابو هريره വരികയുണ്ടായി. فاخذ بيدي, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു, فعد خمسا, എന്നിട്ട് അഞ്ച് കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞു എന്നുള്ളതാണ്. ഫഅദ്ദ ഖംസൻ വഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറയുടെ കൈപിടിച്ച് അഞ്ച് കാര്യങ്ങൾ എണ്ണിപ്പറയുകയുണ്ടായി എന്നുള്ളതാണ്. അത് ഓരോന്നും നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതുണ്ട്. അതിലൊന്ന്, ഇത്തഖിൽ മഹാരിമ തകുൻ അബദൻ നാസ്, ഇത്തഖിൽ മഹാരിമ, നീ ഹറാമുകളെ സൂക്ഷിക്കണം, തകുൻ അബദൻ നാസ്, എങ്കിൽ നിനക്ക് ജനങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതലായി ഇബാദത്ത് എടുക്കുന്നവനായി തീരാൻ കഴിയും എന്നുള്ളതാണ്. ഒന്നാമത്തത്, നീ ഹറാമുകളെ സൂക്ഷിക്കുക, എങ്കിൽ നിനക്ക് ജനങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതലായി ഇബാദത്ത് ചെയ്യുന്നവനായി തീരാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, വറള്ള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്, വറള്ള ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു സുബ്ഹാനഹു തആല നിനക്ക് ഓഹരിയാക്കി തന്നിട്ടുള്ളതിൽ നീ തൃപ്തി അടയേണ്ടതുണ്ട്. എങ്കിൽ തകുൻ അഗ്നന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ധന്യനായിക്കൊണ്ട് തീരുവാൻ, ഏറ്റവും വലിയ ഐശ്വര്യവാനായി തീരുവാൻ നിനക്ക് കഴിയും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന, നീ നിന്റെ അയൽവാസിക്ക് ഇഹ്സാൻ ചെയ്യണം എന്നുള്ളതാണ്, നന്മ ചെയ്തു കൊടുക്കണം. തകുൻ മുഅ്മിന, അതുവഴി നിനക്ക് വിശ്വാസിയായി തീരാം. നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാഹിബ ലിന്നാസി, ജനങ്ങൾക്ക് നീ എന്ത് ചെയ്യണം, ഇഷ്ടപ്പെടണം, ജനങ്ങൾക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടണം. മാ തുഹിബ്ബു ലിനഫ്സിക, നീ നിനക്ക് എന്തെല്ലാം ഇഷ്ടപ്പെടുന്നുവോ അതെല്ലാം നീ എന്ത് ചെയ്യണം, ജനങ്ങൾക്ക് വേണ്ടിയും കൂടി ഇഷ്ടപ്പെടേണ്ടതുണ്ട്. തകുൻ മുസ്ലിമ, എങ്കിൽ നിനക്ക് മുസ്ലിമായി ചേരാം. അഞ്ചാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിലൂടെ നൽകുന്ന അവസാനത്തേതുമായിട്ടുള്ള ഉപദേശം, വല തുക്സിറിൽ വഹിക, നീ ചിരി അധികരിപ്പിക്കരുത്, നീ ധാരാളമായി ചിരിക്കരുത്. ഫഇന്ന കസറത്തിൽ വഹിക, നിന്റെ ധാരാളമായിട്ടുള്ള ചിരി അധികരിപ്പിച്ചാൽ, തുമീതുൽ ഖൽബ്, നിന്റെ ഹൃദയം മരിച്ചുപോകും. അതുകൊണ്ട് നീ ധാരാളമായി ചിരിക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചാമത് കൊടുക്കുന്ന ഉപദേശം. നമ്മളത് ഒരിക്കൽ കൂടി ഇൻഷാല്ലാ പറയും. ഓരോന്നും എല്ലാവരും പ്രത്യേകമായി നോട്ട് ചെയ്യേണ്ടതുണ്ട്. അഞ്ച് വിലപ്പെട്ട കനപ്പെട്ട ഉപദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഉപദേശങ്ങൾ കേട്ടപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നിലനിർത്തേണ്ടതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കനപ്പെട്ട ഉപദേശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഉപദേശം ഉൾക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ മുഅ്മിനായി മുസ്ലിമായി കൊണ്ട് ജീവിക്കുവാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ കുറെ ആളുകൾ എത്ര ഉപദേശം കേട്ടാലും എനിക്കൊന്നും കേൾക്കേണ്ടതില്ല, ഞാനൊക്കെ കുറെ ഉപദേശങ്ങളോട് ആളുകൾ സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്, വ്യത്യസ്തമായ സമീപനമുണ്ട്. ചില ആളുകൾ ഉപദേശം കേട്ടാൽ എത്ര നല്ല ഉപദേശമാണ്, ഇതെന്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കേണ്ടതാണല്ലോ, ഞാൻ ഇതിനെ സംബന്ധിച്ച് ഇത്രയും കാലം അശ്രദ്ധനായിരുന്നുവല്ലോ, ഇതെന്റെ ജീവിതത്തിൽ നാളെ പരലോകത്തേക്ക് എനിക്ക് ഉപകരിക്കുന്ന കാര്യമാണ് എന്ന് വിചാരിച്ച് ആ ഉപദേശത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകളുണ്ടാവും. ആ ഉപദേശത്തെയും തന്റെ ജീവിതത്തെയും ഒന്ന് ആത്മവിചാരണ നടത്തുകയും അതുവഴി തന്റെ കുറവും തന്റെ ന്യൂനതകളും മനസ്സിലാക്കി ആ ഉപദേശത്തിനനുസരിച്ച് ജീവിതത്തെ നന്നാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ആ രൂപത്തിൽ ഉപദേശത്തോട് നിലപാട് വയ്ക്കുന്ന ആളുകളുണ്ട്, ഉപദേശത്തെ കാണുന്ന ആളുകളുണ്ട്. എന്നാൽ എന്നെ ആരും ഉപദേശിക്കേണ്ടതില്ല, ഞാനൊക്കെ കുറെ ഉപദേശങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട്, എനിക്കൊന്നും അത് കേൾക്കാൻ വയ്യ എന്നുള്ള നിഷേധകരമായിട്ടുള്ള നിലപാടും ഉപദേശങ്ങളോട് ആളുകൾ വെച്ചു പുലർത്താറുണ്ട്. ഇതിൽ നമുക്കുണ്ടാകേണ്ട ഗുണം ഒന്നാമത് പറഞ്ഞ ആളുകളുടെ ഗുണമാണ്. സമിഉന വഅതഉന, പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള ഒരു കൽപ്പന നിർദ്ദേശം നമുക്ക് ലഭിച്ചാൽ, ഉപദേശം നമുക്ക് ലഭിച്ചാൽ, ഞാനത് കേട്ടിരിക്കുന്നു, ഞാനിത് അനുസരണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള നിലപാടാണ് മുഅ്മിനുകളുടെ നിലപാടായിക്കൊണ്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തുടക്കത്തിൽ പറഞ്ഞ കാര്യം നമ്മൾ മറക്കരുത്. ഈ അഞ്ച് ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിന് മുമ്പ് തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണത്? അമല് ചെയ്യുവാൻ വേണ്ടി, ഒന്ന് അമല് ചെയ്യാൻ വേണ്ടി, ആ ഉപദേശത്തിനനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി, അതേപോലെ തന്നെ അമല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ പഠിപ്പിക്കുവാൻ വേണ്ടി. ഈ നിയ്യത്താണ് നമുക്ക് എപ്പോഴും മരണം വരെയും ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ അറിവ് നേടിയിട്ടും ഉപദേശം കിട്ടിയിട്ടും അതനുസരിച്ച് ജീവിക്കാതെ മുന്നോട്ട് പോയതാണ് ജൂതന്മാരായിട്ടുള്ള ആളുകൾ പടച്ചതമ്പുരാന്റെ കോപത്തിന് വിധേയമാകാനുണ്ടായ കാരണം. ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ വഴിപഴച്ചു പോകാനുണ്ടായ കാരണം, അവര് ഉപദേശത്തെ അന്വേഷിച്ചില്ല, അറിവ് അവർ നേടിയെടുക്കുവാൻ പരിശ്രമിച്ചില്ല, അവർ തോന്നിയതിനനുസരിച്ച് ജീവിച്ചു എന്നുള്ളതാണ്, അമൽ ചെയ്തു എന്നുള്ളതാണ്. ഇത് രണ്ടും നമുക്ക് പാടില്ല. നേടിയ അറിവനുസരിച്ച് അമൽ ചെയ്യുവാൻ നമുക്ക് കഴിയണം. ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നേടിയിട്ടുള്ള അറിവുകളെ സംബന്ധിച്ച് നമ്മോട് ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അഞ്ച് ഉപദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നൽകുകയുണ്ടായി. അതിലൊന്നാമത്തെ ഉപദേശം എന്താ? ഇത്തഖിൽ മഹാരിമ, ഹറാമുകളെ നീ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഹറാമായിട്ടുള്ള കാര്യങ്ങളെ നീ സൂക്ഷിക്കേണ്ടതുണ്ട്. തകുൻ അഅബദന്നാസ്, എങ്കിൽ നിനക്ക് ജനങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതലായി ഇബാദത്തെടുക്കുന്ന ആളായി മാറാൻ സാധിക്കുമെന്നുള്ളതാണ്. നീ ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ നിർബന്ധമായിട്ടുള്ള അമലുകൾ മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടാകുക, പക്ഷെ നീ ഹറാമുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നു. ഹറാമായിട്ടുള്ള സർവകാര്യങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് സൂക്ഷ്മതയോടുകൂടിയുള്ള ഒരു ജീവിതമാണ് നീ നയിക്കുന്നത് എങ്കിൽ, നിന്റെ ആ തുച്ഛമായിട്ടുള്ള ഇബാദത്തുകൾ കൊണ്ട്, നീ നിത്യമായി നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഇബാദത്തുകൾ കൊണ്ട് നിനക്ക് അബദാകാൻ കഴിയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ ഏറ്റവും കൂടുതലായിക്കൊണ്ട് ഇബാദത്തെടുക്കുന്നവനായി മാറാൻ കഴിയുമെന്നുള്ളത്. നമ്മൾ നമസ്കരിക്കാറുണ്ട്, നമ്മൾ നോമ്പനുഷ്ഠിക്കാറുണ്ട്, നമ്മൾ സദഖ നിർവഹിക്കാറുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സമ്പത്തിന്റെ ഒരു വിഹിതം, ഒരു നിശ്ചിത വിഹിതം നമ്മൾ സക്കാത്തിലേക്ക് നമ്മൾ മാറ്റിവെക്കുന്നു, സക്കാത്ത് നമ്മൾ നിർവഹിക്കുന്നു. അതേപോലെ തന്നെ നമ്മളിൽ ഹജ്ജ് ചെയ്ത ആളുകൾ, ഹജ്ജ് ചെയ്യുവാൻ വേണ്ടി നിയ്യത്താക്കിയിട്ടുള്ള ആളുകൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള ഹജ്ജ് എന്ന് പറയുന്ന മഹത്തായ ആ ഇബാദത്ത് നിർവഹിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകൾ, അത് ചെയ്തു കഴിഞ്ഞ ആളുകൾ, ഇപ്രാവശ്യം അതിനുവേണ്ടി ടിക്കറ്റ് എടുത്ത് കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ആളുകൾ, അങ്ങനെ എല്ലാവരുമുണ്ട്. ഈ നിലയ്ക്കെല്ലാം നമ്മൾ നമ്മുടെ കഴിയും വിധം നമ്മൾ അമൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ നിലയ്ക്ക് അമൽ ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും വിചാരിച്ചാൽ, ഉദ്ദേശിച്ചാൽ സാധിക്കുന്ന കാര്യമാണ്. നമ്മൾ നിയ്യത്താക്കിയാൽ ഈ ഇബാദത്തൊക്കെ നിർവഹിക്കാൻ നമുക്ക് കഴിയും. കഴിയില്ലേ? കഴിയൂലേ? ഞാനിതാ വരുന്ന തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് എടുക്കുവാൻ ഉദ്ദേശിക്കുന്നു. ഞായറാഴ്ച നമ്മൾ വിചാരിക്കാം, നിയ്യത്താക്കാൻ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിങ്കളാഴ്ച സുന്നത്ത് നോമ്പുകാരനായി മാറാൻ കഴിയും. വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമാണ് ഈ ഓരോ ഇബാദത്തുകളും. പക്ഷേ ഹറാമിന്റെ വിഷയം അങ്ങനെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹറാമുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് കഠിനമായ പരിശ്രമം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. സാധാരണ ഒരു ഉദ്ദേശമൊന്നും പോരാ, അതിന് കഠിനമായി കൊണ്ട് സ്വന്തം നഫ്സിനോട് ജിഹാദ് നടത്തേണ്ടതുണ്ട്. സ്വന്തം നഫ്സിനോട് ജിഹാദ് നടത്തേണ്ടതുണ്ട്, എന്നാലേ കഴിയൂ. എന്താ ഞാൻ അങ്ങനെ പറയുവാനുള്ള കാരണം? ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അനുഭവം ഉണ്ടായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ. അതല്ലെങ്കിൽ നമ്മൾ പുറത്തുള്ള മറ്റു പല ആളുകളെയും നമ്മൾ കാണുന്നു, അവർ നമസ്കരിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ ഹറാമായിട്ടുള്ള പല കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ഹറാമായിട്ടുള്ള പല കാര്യങ്ങളിലും അവർ ഇടപാട് നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാങ്ക് കൊടുത്താൽ പള്ളിയിലേക്ക് വരികയും നമസ്കാരം കഴിഞ്ഞാൽ വൃത്തികെട്ട കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇല്ല സമൂഹത്തിലില്ലേ? ഉണ്ട്. അവരെ ഇബാദത്ത് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അവരിൽ ഹറാമുകൾ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അവരുടെ ഇബാദത്ത് അവരെ ഹറാമിൽ നിന്ന് ചെയ്തിട്ടില്ല, മാറ്റിയിട്ടില്ല. ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ അവരുടെ ഇബാദത്ത് അവരെ പ്രേരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർ നമസ്കാരവും നോമ്പും മറ്റ് കാര്യങ്ങളെല്ലാം നിലനിർത്തുകയും മുസ്ലിമീങ്ങളായിട്ടുള്ള മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ അവർ നടക്കുകയും എല്ലാം ചെയ്യും. വഖ്ത്തിന് അവർ പള്ളിയിലുണ്ടാവും, പക്ഷേ അവർ അവരുടെ സ്വകാര്യതകളിലേക്ക് ചുരുങ്ങിയാൽ നോക്കൂ, എന്നിലും നിങ്ങളിലും എല്ലാവരിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണത്. നമുക്ക് നമ്മുടെ ഇജ്ജത്ത് ചോർന്നു പോകുന്നതിന്റെ ഒരു കാര്യം അതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് എന്നുള്ളതാണ്. ഹറാമുകളിൽ നിന്ന് ഒഴിവാക്കാൻ, ഒഴിവായി നിൽക്കുവാൻ ഉമ്മത്തിന് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് സാധിക്കാതെ പോകുന്നു? എന്തുകൊണ്ട് അവൻ എടുക്കുന്ന, അവൻ ചെയ്യുന്ന ഇബാദത്തുകൾ അവനെ പ്രാപ്തനാക്കുന്നില്ല? ആളുകൾ കാണുമ്പോൾ അവൻ നമസ്കരിക്കുന്നവനാണ്, വിക്രെടുക്കുന്നവനാണ്, ദുആ ചെയ്യുന്നവനാണ്, ദീനീ പ്രവർത്തനങ്ങളിലെല്ലാം നമുക്ക് അവനെ കാണാൻ കഴിയുന്നു. പക്ഷേ അവനവന്റെ സ്വകാര്യതകളിലേക്ക്, അവൻ ഒറ്റയായി, അവൻ ഒറ്റയ്ക്കാകുന്ന സന്ദർഭത്തിലെല്ലാം, അവൻ ഒറ്റയ്ക്കാകുന്ന സന്ദർഭത്തിൽ ഹറാമുകൾ ചെയ്യുന്നു. അവനവന്റെ വീട്ടിലേക്ക് കൂടിയാൽ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും സംഗീതം ആസ്വദിക്കുകയും വൃത്തികെട്ട സിനിമകളും പിന്നെ സിനിമകളും സീരിയലുകളും, സിനിമകളിൽ വൃത്തികെട്ടത് വൃത്തികെടാത്തതൊന്നുമില്ല, എല്ലാം വൃത്തികെട്ടത് തന്നെയാണ്. അങ്ങനെ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ ആസ്വദിക്കുകയും കേൾക്കുകയും തിന്നുകയും ഇടപാട് നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മത്തായിക്കൊണ്ട് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക എന്നുള്ളത് സ്വന്തം നഫ്സിനോട് കഠിന പ്രയത്നം ചെയ്തവർക്കേ എന്തെയ്യുള്ളൂ, സാധിക്കുകയുള്ളൂ. അല്ലെങ്കിലോ നിസ്കരിക്കുന്നതോടൊപ്പം അതെല്ലാം എന്ത് ചെയ്യേണ്ടതാണ്, ഒഴിഞ്ഞു പോകേണ്ടതാണ്. അതെന്തുകൊണ്ടാണ് ഒഴിഞ്ഞു പോകാത്തത്? നമസ്കരിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, പള്ളിയിലെത്തുന്നുണ്ട്, പക്ഷേ ഹറാമുകൾ അതോടൊപ്പം അവൻ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അല്ലേ. എന്തുകൊണ്ട് അവന് ഹറാമിനെ ഒഴിവാക്കാൻ കഴിയുന്നില്ല? അവൻ അവന്റെ നഫ്സിനോട് ജിഹാദ് ചെയ്തിട്ടില്ല, അവൻ അവന്റെ നഫ്സിനോട് കഠിന പ്രയത്നം നടത്തിയിട്ടില്ല, അവൻ കഠിനമായിക്കൊണ്ട് അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളത്. എന്നാൽ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, നോക്കു നിങ്ങൾ, തിൽക ഹുദൂദുല്ലാഹ്, അത് അല്ലാഹുവിന്റെ അതിർവരമ്പുകളാണ്. ഹറാമ് ഹലാലുകൾ അല്ലാഹുവിന്റെ അതിർവരമ്പുകളാണ്. ഫലാ തഅതദൂഹ, അതിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, മറികടക്കരുത്. വമയ തഅദ ഹുദൂദല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ അതിർവരമ്പുകളെ മറികടന്നാൽ, ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവരാണ് അക്രമികളായിട്ടുള്ള ആളുകൾ. എന്നാൽ ആളുകൾ എന്ത് തോന്നിയാസം ചെയ്താലും മതി, അഞ്ചു വക്ത നിസ്കരിക്കാൻ വന്നാൽ മതി എന്ന ചില ആൾക്കാരുടെ ധാരണ. ഓൺ എന്ത് തോന്നിയാസം എങ്ങനെ നടന്നോട്ടെ, അഞ്ചു വക്ത നമസ്കരിക്കാൻ വന്നാൽ മതി എന്ന. അഞ്ചു വക്ത നമസ്കരിക്കുന്നതോടൊപ്പം തന്നെ അവന്റെ ശരീരവും മനസ്സും ശുദ്ധിയാകുന്ന ഒരു തലത്തിലേക്ക് ആണ് ഓരോ മുസ്ലിമീങ്ങളും എത്തേണ്ടത്, ഓരോ പുരുഷനും സ്ത്രീയും എത്തേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഹറാം ഹലാലുകൾ അള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ്. അതിനെ മറികടക്കുന്നവർ അവരാണ് അക്രമികൾ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആയത്ത് രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ 229-ാമത്തെ ആയത്താണ്. അതേപോലെ തന്നെ നാലാം അധ്യായം സൂറത്തുൽ നിസാഇന്റെ 14-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമൻ യഅസില്ലാഹ വറസൂലഹ, ആർ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്നുവോ, അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ, ഇസ്ലാമിന്റെ ദീനിന്റെ അതിർവരമ്പുകളെ ആർ ലംഘിക്കുന്നുവോ, യുദ്ഖിൽഹു നാറ, അവൻ നരകത്തിൽ പ്രവേശിക്കുന്നു. ഖാലിദൻ ഫീഹ, അതിലവർ സ്ഥിരവാസിയായിരിക്കും. വലഹു അദാബുൻ മുഹീൻ, അവന് അപമാനകരമായ ശിക്ഷയുണ്ടായിരിക്കും. എന്താ പറഞ്ഞ അല്ലാഹു? നരകത്തിൽ പ്രവേശിക്കും, അതിൽ സ്ഥിരവാസിയായിരിക്കും, അപമാനകരമായ ശിക്ഷയുണ്ടായിരിക്കും. ആർക്ക്? പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വചനങ്ങളെ മറികടക്കുന്നവർ, അല്ലാഹു വെച്ചിട്ടുള്ള വരമ്പുകളെ ലംഘിക്കുന്നവർ, അതിർവരമ്പുകളെ ലംഘിക്കുന്നവർ, അതിനെ മാനിക്കാത്തവർ, എന്ത് ഹറാമ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുന്നവർ, അത് കാണുന്നത് കൊണ്ട് എന്താ കുഴപ്പം, അത് കേൾക്കുന്നത് കൊണ്ട് എന്താ ഇത്ര പ്രശ്നം, ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നൊക്കെ ചോദിക്കുന്നത് അല്ലേ? ആകാശം ഇടിഞ്ഞു വീഴുമോ, എന്താ ഇപ്പൊ സംഭവിക്കുക, ലോകം മലക്കം മറിയുമോ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഹറാമുകളെ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ തിരിച്ചുള്ള മറുപടിയാണ്, തിരിച്ചുള്ള പ്രതികരണതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു നോക്ക്, എത്ര ഗൗരവത്തോടുകൂടിയാണ് റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്നുള്ള ആളുകളോട് നമ്മൾ ഹറാമിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ, അവൻ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും അവൻ അവന്റെ വസ്ത്രധാരണത്തിലും അവൾ അവളുടെ വസ്ത്രധാരണത്തിലും അവളുടെ സ്വഭാവത്തിലും അവളുടെ പെരുമാറ്റത്തിലും അവളുടെ വർത്തമാനത്തിലും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും എല്ലാം പാലിക്കേണ്ടതായിട്ടുള്ള മര്യാദകൾ, ഹുദൂദുകൾ, അതിർവരമ്പുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഗൈബത്തും നമീമത്തും ഹറാമാണ്, പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ നിഷിദ്ധകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കൽ, അത്തരം കാര്യങ്ങൾ സംസാരിക്കൽ, അതേപോലെ തന്നെ ആ നിലയ്ക്കുള്ള ചതിയും അക്രമങ്ങളും അള്ളാഹു കാണരുതേ, കേൾക്കരുതേ, പറയരുതേ, അനുഭവിക്കരുതേ, നീ അത് കൊണ്ടു നടക്കരുതേ എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം നിഷിദ്ധമാണ്, ഒഴിവാക്കേണ്ടതാണ്. അതിന് നമ്മൾ ഉച്ച മനോഭാവത്തോടുകൂടി തള്ളിക്കളഞ്ഞാൽ നമുക്ക് വരാനിരിക്കുന്നത് അക്രമികൾക്ക് അള്ളാഹു എന്താണോ ഒരുക്കി വെച്ചിട്ടുള്ളത് ഈ ദുനിയാവിലും നാലാഹറത്തിലും അതായിരിക്കും എന്നുള്ളത്. എവിടെ നമ്മൾ അള്ളാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയോ അവിടെ ഒരു പരീക്ഷണം കടന്നു വരും. സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, അവർ അവരുടെ വ്യക്തി ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരവരുടെ വ്യക്തി ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. ചിലത് പറയാൻ പാടില്ല, ചിലത് പറയാം. ചിലത് തിന്നാൻ പാടില്ല, ചിലത് തിന്നാം. ചില സമ്പത്ത് അത് ഉപയോഗിക്കരുത്, ആ വഴി അന്വേഷിക്കരുത്, അതിൽ പോയി പെടരുത്. എന്നാൽ ചിലത് അത് ഹലാലായിട്ടുള്ള മാർഗങ്ങളാണ്, അത് നിനക്ക് സ്വീകരിക്കാം, നേടിയെടുക്കാം, അതിനുവേണ്ടി നിനക്ക് ഓടി നടക്കാം, അധ്വാനിക്കാം. എന്നാൽ ചില മാർഗങ്ങളിൽ നീ പ്രവേശിക്കരുത്. ചില വസ്ത്രം നിനക്ക് സ്വീകരിക്കാം, ചില വസ്ത്രങ്ങൾ ഇന്ന രൂപത്തിൽ നിനക്ക് സ്വീകരിക്കാം, എന്നാൽ ചില വസ്ത്രരീതികൾ നിനക്ക് പാടുള്ളതല്ല, ചില വസ്ത്രങ്ങൾ തന്നെയും നിനക്ക് പാടുള്ളതല്ല, ചില കളറുകൾ നിനക്ക് പാടുള്ളതല്ല, നീ ഉപയോഗിക്കാൻ പാടില്ല ആ കളറ്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അല്ലേ, മരണം വരെയും എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിർവരമ്പുകളെ നിശ്ചയിച്ച് തന്നിട്ടുണ്ട് എന്നുള്ളത്. അതെന്തിനാ, നമ്മെ പ്രയാസപ്പെടുത്തുവാനാണോ? അല്ല, നമ്മുടെ ഇഹലോകവും നാളത്തെ പരലോകവും സുരക്ഷിതമാക്കുവാൻ വേണ്ടിയാണ്. അതനുസരിച്ച് ജീവിച്ചാൽ ഇവിടെ നമുക്ക് കൂടുതൽ സുരക്ഷിതത്വമാണ് ഉണ്ടാകുക. എന്നാൽ ആളുകൾ മനസ്സിലാക്കുന്ന നേരെ തിരിച്ചാൽ, അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആളുകൾ എന്താ വിചാരിക്കുക, വീട്ടുകാരെന്താ വിചാരിക്കുക, കുടുംബക്കാരെന്താ വിചാരിക്കുക? ആ രൂപത്തിലേക്ക് ഒരു കല്യാണത്തിലേക്ക് പോകാൻ പറ്റുമോ? നാലാളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുമോ? നാലാളുകളോട് വർത്തമാനം പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ജീവിച്ച മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ പിശാച് എന്ത് ചെയ്യുന്നു, അതിനെ ലഘൂകരിച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മുഅ്മിനീങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ പൂർവ്വസൂരികളായിട്ടുള്ള സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു? അത് നമ്മൾ അറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, തിഹാമ പർവ്വതത്തിന്റെ അത്രത്തോളം വലിപ്പത്തിൽ അമലുകളുമായി ചില ആൾക്കാർ കടന്നു വരുന്ന ആ പരലോകത്ത്, അവരുടെ അമലുകളെ അല്ലാഹു എന്ത് ചെയ്യും? ധൂളിയാക്കിയിട്ട് പാറ്റിക്കളയും. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ അമലുകൾ എന്ത് ചെയ്യും? ധൂളികളായിക്കൊണ്ട് പാറ്റിക്കളയും. അവർക്കത് ഉപകാരപ്പെടില്ല എന്നുള്ളതാണ്. അപ്പൊ സഹാബികൾ ചോദിച്ചു, നോക്കൂ സഹാബികളുടെ ആഗ്രഹം എന്താ, അവരുടെ താല്പര്യം എന്താണ് നോക്കൂ. സിഫ്ഹും ലനാ, അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്കത് അറിയിച്ചു തന്നാലും, അവരെ കുറിച്ച് ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും, ആരാണ് തിഹാമ പർവ്വതത്തിന്റെ അത്രത്തോളം അമലുകളുമായി കൊണ്ട് പരലോകത്ത് വരികയും അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ അമലുകളെ മുഴുവൻ പാറ്റിക്കളയുകയും ചെയ്യും എന്ന് പറഞ്ഞില്ലേ, അവർ ആരാണ് ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും? എന്തിനു വേണ്ടിട്ടാ? എന്തിനു വേണ്ടിട്ടാ? നിസ്സാരമാക്കാനല്ല, അത് പരലോകത്തെത്തുമ്പോഴല്ലേ അപ്പൊ കാണാ, അങ്ങനെയല്ല. എന്തായിരുന്നു അവരുടെ മനസ്സിലെ ചോദ്യത്തിന്റെ താല്പര്യം എന്തായിരുന്നു നോക്കൂ. അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലമു, ഞങ്ങൾക്ക് അവരെ കുറിച്ച് പറഞ്ഞു തന്നാലും വിവരിച്ചു തന്നാലും അറിയാതെ ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ പെട്ടുപോയാലോ, അറിയാതെ ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് അവരെ കുറിച്ച് അറിയിച്ചു തന്നാലും എന്ന്. അതാണ് ഹറാം ഹലാലുകളെ സംബന്ധിച്ച് അറിയുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. ഹറാമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പെട്ടുപോകാൻ പാടില്ല. വിവിധ ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് അതാണ്. നമ്മൾ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നു അല്ലേ, ഉതോടുക്കേണ്ടത് എങ്ങനെയാണ്, അതിൽ വിദേശത്തായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്, പുത്തൻ ആചാരം എന്താണ്, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലുള്ളത്, അതെന്തിനാ നമ്മൾ വേർതിരിച്ച് പഠിക്കുന്നത്, എന്തിനാ വേർതിരിച്ച് പഠിക്കുന്നത്? നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഹൗലുൽ കൗസറിൽ നിന്ന് വിശ്വാസികൾക്ക് എന്ത് ചെയ്യും, കുടിപ്പിക്കും അല്ലേ. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യും, സുഹ്ഖൻ സുഹ്ഖ എന്നെന്ത് ചെയ്യും, ഒരു വിഭാഗം ജനങ്ങളെ അകറ്റി നിർത്തും അതിൽ നിന്ന്. എന്താ കാരണം? ദീനിൽ പുതുതായത് ഉണ്ടാക്കിയത് കൊണ്ട്. അപ്പൊ ദീനിൽ പുതുതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, കടത്തിക്കൂട്ടിയ കാര്യങ്ങൾ എന്തെല്ലാമാണ്, സുന്നത്തിലുള്ളത് എന്തെല്ലാമാണ് എന്നറിഞ്ഞാലാണ് കടത്തിക്കൂട്ടിയ കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുള്ളത് പ്രകാരം അമൽ ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ പരലോകത്ത് രക്ഷപ്പെടാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു, എന്താണ് ആ കൗമിന്റെ നാളെ പരലോകത്ത് വന്ന് അവരുടെ അമലുകളെ മുഴുവൻ അള്ളാഹു പാറ്റിക്കളയെന്ന് പറഞ്ഞല്ലോ, എന്താണ് ആ കൗമിന്റെ പ്രത്യേകത? അമ്മാ ഇന്നഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളെപ്പോലെ നിസ്കാരും നോമ്പും സക്കാത്തും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആളുകളാണ്, ഇബാദത്തൊക്കെയുള്ള ആൾക്കാരാണ്. റമദാനൊക്കെ വന്നാൽ അറിയാലോ മുഅ്മിനീങ്ങൾ വളരെയധികം നന്മയുടെ വിഷയത്തിൽ മുന്നേറുന്ന ആളുകളാണ്, അങ്ങനെ ഇബാദത്തൊക്കെ ചെയ്യുന്ന ആളുകളാണ്. വലാകിന്നഹും, പക്ഷെ അവർ അഖ്വാമുൻ, ചില ആളുകളാണ്. ഇദാ ഖലവ, അവർ തനിച്ചായി കഴിഞ്ഞാൽ ബിമഹാരിമില്ല, അവരെന്ത് ചെയ്യും, ഹറാമുകളിലേക്ക് പ്രവേശിക്കും. ആ ഹറാമിൽ അവർ ഹറാം അവരെ മുക്കിക്കളയും എന്നുള്ളതാണ്. ഇൻതഹഖൂഹ, അതവരെ നശിപ്പിച്ചു കളയുന്ന. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ റമളാനിൽ നമ്മൾ എപ്രകാരമായിരുന്നു, നമ്മുടെ മനസ്സും ശരീരവും ഇബാദത്തും നമ്മുടെ ചിന്തകളും നമ്മുടെ അമലുകളും എന്തായിരുന്നു, ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താ? അവിടെ നിന്നങ്ങോട്ട് ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിനിടയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കടന്നുപോയിട്ടുള്ളത്, കേട്ടതും അറിഞ്ഞതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തി, പടച്ചതമ്പുരാനോട് ഇസ്തിഗ്ഫാർ നടത്തി, തൗബ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, മടങ്ങണം. വരാൻ പോകുന്നു റമളാൻ, ഒന്ന് രണ്ട് മാസങ്ങൾ കഴിഞ്ഞാൽ അല്ലേ, എത്ര റമളാനുകൾ ജീവിതത്തിൽ കടന്നുപോയി. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകിയാൽ ആ റമളാനിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവും. അള്ളാഹു അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മുടെ അമലുകൾ, നമ്മുടെ ചെയ്തികൾ ആൾക്കൂട്ടത്തിലായിരിക്കുമ്പോൾ, അതേപോലെ തന്നെ കുടുംബത്തിലായിരിക്കുമ്പോൾ, കുടുംബത്തിൽ നിന്ന് പുറത്തു പോയാൽ, നാട്ടിൽ നിന്ന് പുറത്തു പോയാൽ, വീട്ടിൽ നിന്ന് വിട്ടു നിന്നാൽ, ഭാര്യയിൽ നിന്ന് അകന്നു നിന്നാൽ, മാതാപിതാക്കളിൽ നിന്ന് മാറി നിന്നാൽ, ഉമ്മയുടെ ഉപ്പയുടെയും കണ്ണിന്റെ മുമ്പിൽ നിന്ന് അങ്ങോട്ട് മാറി നിന്നാൽ, മക്കളെ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു ചോദിച്ചത്? ബാപ്പാനും ഉമ്മയുടെയും മുമ്പിൽ നിന്ന് മാറി സ്കൂളിലേക്ക് പോയാൽ ഒരു സ്വഭാവം, തിരിച്ച് വീട്ടിലെത്തിയാൽ വേറൊരു സ്വഭാവം, അവിടെ നിന്ന് മാറി കളിസ്ഥലത്തേക്ക് പോയാൽ കൂട്ടുകാരുടെ കൂടെ കൂടിയാൽ മറ്റൊരു സ്വഭാവം, പിന്നെ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ഒരു ലൈസൻസും ഇല്ലാത്ത രൂപത്തിൽ ഹറാമായിട്ടുള്ള സംസാരങ്ങൾ, ഹറാമായിട്ട് ആസ്വദിക്കൽ പല കാര്യങ്ങളും. അല്ലെ, നമ്മുടെ കുട്ടികളുടെ തലം ഇന്ന് വളരെയധികം മോശമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, മക്കളെ ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒളിച്ചു വെക്കാൻ, ഒളിപ്പിച്ചു വെക്കുവാൻ സാധിക്കും. അള്ളാഹുവിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല. ജനങ്ങളിൽ നിന്ന് മാറി ഒറ്റയ്ക്കാകുമ്പോൾ എന്ത് ചെയ്യുന്നു? അവൻ ഹറാം ചെയ്യുന്നു. അത്തരം ആളുകളെ ഇബാദത്തൊക്കെയുണ്ട്, പക്ഷേ അവൻ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ അവൻ ഹറാമിലേക്ക് വീഴുന്നു. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈമാനുള്ള ഹൃദയം, തഖ്വയുള്ള ഹൃദയം, അള്ളാഹു സുബ്ഹാനഹു തആലയെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പ്രശ്നം ഗുരുതരമാണ്. നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ അമലിനെയും എല്ലാം ഇല്ലാതാക്കി കളയുന്ന, തകർത്ത് കളയുന്ന കാര്യം. നമ്മുടെ സ്വർഗപ്രവേശനത്തിന് തടസ്സമായി വരുന്ന കാര്യങ്ങളാണ്. ഹറാമ ചെയ്താൽ അവൻ നരകത്തിൽ പ്രവേശിക്കും, ഒരു സംശയവുമില്ല. അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ല എങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രത്യേകമായ കാരുണ്യം അവന്റെ മേൽ വർഷിച്ചാലല്ലാതെ അവന് സ്വർഗത്തിൽ കൊടുക്കാൻ കഴിയില്ല. വളരെയധികം നമ്മളൊക്കെ നമ്മുടെ അമലിനെ കുറിച്ച് വളരെയധികം പ്രതീക്ഷയുള്ളവരാണ്. ഞാനൊക്കെ നമസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ വിക്രെടുക്കുന്നുണ്ടല്ലോ, ഖുർആൻ ഓതുന്നുണ്ടല്ലോ, ക്ലാസുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലോ, ദീനിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും പഠിക്കുന്നുണ്ടല്ലോ, അതൊക്കെയുണ്ട്. അതോടൊപ്പം ആ കർമ്മങ്ങളെ നശിപ്പിച്ചു കളയുന്ന ഈ രൂപത്തിലുള്ള തിന്മകൾ അള്ളാഹുവിന്റെ അതിർവരമ്പുകളിൽ ലംഘിക്കുക എന്നുള്ള, ഹറാം ഹലാല് നോക്കാതെ എന്തും വിളിച്ചു പറയുക, എന്തും തോന്നിയതുപോലെ ഒക്കെ ജീവിക്കുക, തോന്നിയതുപോലെയൊക്കെ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പടച്ചതം വരാനെ ഭയപ്പെട്ട് ജീവിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ. തീർച്ചയായും നമസ്കാരം ഒരു മനുഷ്യന്റെ മോശമായിട്ടുള്ള പ്രവൃത്തികളെയും ദുശീലങ്ങളെയും എല്ലാ നിഷേധകരമായിട്ടുള്ള കാര്യങ്ങളെയും തടയുന്നു എന്നുള്ളതാണ് നമസ്കാരം. നമ്മുടെ നമസ്കാരം ആ കവലത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ സ്വീകരിക്കുവാൻ നമ്മുടെ നമസ്കാരം നമ്മെ പ്രേരിപ്പിക്കാറുണ്ടോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? ആ സ്വഭാവം സ്വീകരിക്കുവാൻ നമ്മുടെ നമസ്കാരം, നമ്മളിപ്പോൾ ഇതിനു മുമ്പ് നമസ്കരിച്ച മഗ്രിബ് നമസ്കാരം, അത് നമ്മെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ഇസ്ലാമികമായ വേഷവിധാനം സ്വീകരിക്കുവാൻ നമ്മുടെ നമസ്കാരം നമ്മെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? സഹോദരിമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കല്യാണത്തിന് പോകുകയാണെങ്കിലും, ഷോപ്പിങ്ങിന് പോകുകയാണെങ്കിലും, ഇനി വിരുന്നിന് പോകുകയാണെങ്കിലും, ഖുർആൻ ക്ലാസ്സിന് പോകുകയാണെങ്കിലും, മറ്റെന്ത് കാര്യങ്ങൾക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിലും, ഇസ്ലാമികമായ അതബോടുകൂടി ഇസ്ലാമികമായ വേഷവിധാനം സ്വീകരിച്ച് പുറത്തിറങ്ങുവാൻ നാം നമസ്കരിച്ച നമസ്കാരം നമ്മെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ, നമ്മെ ഉത്ബുദ്ധരാക്കിയിട്ടുണ്ടോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി നമ്മുടെ നമസ്കാരം എവിടെ നിൽക്കുന്നു, നമ്മുടെ ജീവിതം എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ നമസ്കാരം നമ്മുടെ ജീവിതത്തെ നന്നാക്കുന്നില്ല എങ്കിൽ ആ നമസ്കാരം കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? നമസ്കാരം എന്തിനാ? ജീവിതത്തെ നന്നാക്കാനാണ്. സക്കാത്ത് എന്തിനാ? ജീവിതത്തെ നന്നാക്കാനാ. ഹജ്ജ് എന്തിനാ? നമ്മുടെ ജീവിതത്തെ നന്നാക്കാനാ. സദഖകൾ എന്തിനാ? നമ്മുടെ ജീവിതത്തെ നന്നാക്കാനാ. ഇത്തഖില്ല ഹൈസുമാ കുന്ത, അല്ലേ? നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഹൈസുമാ കുന്ത, നീ എവിടെയായിരുന്നാലും. വഅത്ബിഉ സയ്യഅത്തൽ ഹസന, നീ നിന്റെ അശ്രദ്ധയാൽ അബദ്ധത്താൽ വല്ല തിന്മയും നീ ചെയ്തു പോയാൽ ഉടൻ നീ എന്ത് ചെയ്യണം? നന്മയെ തുടർത്തുകയും അള്ളാഹുവിലേക്ക് നീ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യേണ്ടതുണ്ട്. നീ നിന്റെ നിലപാട് എന്ത് ചെയ്യണം? നന്നാക്കി തീർക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ നമ്മുടെ നമസ്കാരം നമ്മെ എന്ത് ചെയ്യേണ്ടതുണ്ട്? നന്നാക്കേണ്ടതുണ്ട്. എങ്കിൽ നമ്മുടെ നമസ്കാരം ഹറാമുകളിൽ നിന്നെല്ലാം നമ്മെ മാറ്റി നിർത്തുന്നുവെങ്കിൽ ആ നമസ്കാരം കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ആളായി മാറാൻ കഴിയുമെന്നാണ്. ഹറാമുകളിൽ അകന്നു നിൽക്കണം. ധാരാളം കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് പറയുവാനുണ്ട്. ഇൻഷാ അല്ലാ പിന്നീടൊരിക്കലാകാം. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, വർള ബിമാ ഖസബ അല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. വർള ബിമാ ഖസബ അല്ലാഹു ലക, അല്ലാഹു സുബ്ഹാനഹു തആല നിനക്ക് ഓഹരി വെച്ച് തന്നിട്ടുള്ളതിൽ, നിനക്ക് അല്ലാഹു തന്നിട്ടുണ്ടാകുമല്ലോ ഉപജീവന മാർഗം, റിസ്ക് തന്നിട്ടുണ്ടാവും, അതിൽ നീ എന്ത് ചെയ്യണം? തൃപ്തി അടയണം. നിനക്ക് ലഭിച്ചിട്ടുള്ളതിൽ നീ എന്ത് ചെയ്യണം? തൃപ്തനാകണം. എന്നാൽ തകുൻ അഗനന്ന, ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാനായി തീരും എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ലൈസൽ ഗിന, ഐശ്വര്യമല്ല, ബികസറത്തുൽ അർദ്, വിഭവങ്ങളുടെ ആധിക്യമല്ല എന്ത് ഐശ്വര്യം എന്ന് പറയുന്നത്? കുറെ കാറും ബസും ജീപ്പും വീടും സൗകര്യങ്ങളും സംവിധാനങ്ങളും കുറെ ഇങ്ങനെ ചുറ്റുപാടുകൾ വളരെ ഉണ്ടാകും, ഞാൻ കുറെ ഐശ്വര്യവാനാണ് എന്ന് ഒരാളും, ദുന്യവിയായിട്ടുള്ള സൗകര്യങ്ങൾ ലഭിച്ചത് കൊണ്ട് ഒരാളും ഐശ്വര്യവാനാണ് എന്ത് ചെയ്യേണ്ട? കരുതേണ്ടതില്ല. പിന്നെ ഐശ്വര്യവാൻ ആരാണ്? മനസ്സിന്റെ ഐശ്വര്യമാണ് യഥാർത്ഥ ഐശ്വര്യം. എന്താ മനസ്സിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത്. ആളുകളോട് ചോദിച്ചുകൊണ്ട് ഗരന്നുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ആളുകളോട് ചോദിക്കാതെ റബ്ബിനോട് ചോദിച്ചുകൊണ്ട് റബ്ബിൽ തവക്കിലാക്കിക്കൊണ്ട് റബ്ബ് നൽകിയതിൽ തൃപ്തി അടഞ്ഞ് ജീവിച്ച് മുന്നോട്ട് പോകുക, ആ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അള്ളാഹു നമുക്ക് നൽകിയാൻ ഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ ആളുകൾക്കെല്ലാം കണ്ണെന്തിലാ? എപ്പോഴും വലിയ വലിയ സെറ്റപ്പുകളിലാണ്, വലിയ വലിയ സംവിധാനങ്ങളിലാണ് വലിയ ആളുകളിലേക്ക് നോക്കുന്ന അവസ്ഥ. വലിയ ആളുകളിലേക്ക് നോക്കും തോറും അവന്റെ പിന്നെ പരാതിയും പോരായ്മകളും തീരുകയേയില്ല, മരണം വരെ ഉണ്ടാകും എന്നുള്ളതാണ് അല്ലേ. സമ്പത്തിനോടുള്ള ആഗ്രഹം അത് കവറിലെത്തുമ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ്. ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ അത്യാഗ്രഹം അതെന്തില്ല, പാടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിൽ നിന്ന് നോക്കിക്കൊണ്ട് നെടുവീർപ്പിടുക എന്നുള്ളതും പാടില്ലാത്ത കാര്യമാണ്. അതിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹു തനിക്ക് നൽകിയതിൽ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ശുക്ർ അർപ്പിക്കുകയും അതോടൊപ്പം തന്നെ നന്ദിയുള്ളവനായിക്കൊണ്ട്, നന്ദിയുള്ള ദാസനായിക്കൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളത്. അതിനെന്ത് വേണം? തന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ അള്ളാഹു തനിക്ക് നൽകിയിട്ടുള്ള ആ കുറച്ച് വിഭവം, താൻ കുറച്ച് എന്ന് പറയുന്ന വിഭവം ഉണ്ടല്ലോ, അത് തനിക്ക് വലുതായിട്ടാണ് എന്ത് ചെയ്യുക? തോന്നുക. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ എന്ത് കരുതണം? തന്നേക്കാൾ രോഗം കൊണ്ട് ആശുപത്രിയുടെ വരാന്തകളിൽ അല്ലേ കഴിയുന്ന എത്രയോ രോഗികൾ, അവരെ കുറിച്ച് ഓർത്താൽ മതി. വീടില്ലാത്ത ആളുകൾ പ്രയാസപ്പെടുന്ന ആ നിലയ്ക്ക് പ്രയാസപ്പെടുന്ന ആളുകൾ, അതിനേക്കാൾ താഴ്ന്ന പടിയിൽ കഴിയുന്ന ആളുകളിലേക്ക് നോക്കിയാൽ താൻ എത്ര അനുഗ്രഹത്തിലാണ് എന്നതെയും മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉപദേശം, നിന്റെ മനസ്സിന്റെ ഐശ്വര്യം നീ നേടിയെടുക്കുവാൻ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ആ ഒരു മനസ്സ് നീ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്, അഹ്സിൻ ഇലാ ജാരിക തഖുൻ മുഅ്മിന, നീ നിന്റെ അയൽവാസിക്ക് നീ നന്മ ചെയ്തു കൊടുക്കണം, ഇഹ്സാൻ ചെയ്തു കൊടുക്കണം. എന്താ ഇഹ്സാൻ ചെയ്യാന്ന് പറഞ്ഞാൽ, മൽ ഇഹ്സാൻ, നമ്മുടെ കുട്ടികൾ ഇന്ന് മദ്രസയിൽ പഠിച്ച ഒരു ഹദീസാണ് അത്. മൽ ഈമാൻ വമൽ ഇസ്ലാം വമൽ ഇഹ്സാൻ. ജിബ്രീൽ അലൈഹിസ്സലാം വെള്ള വസ്ത്രം ധരിച്ച് മനുഷ്യ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും സഹാബത്തും കൂടി ഇരിക്കുന്ന സന്ദർഭത്തിൽ നബിയുടെ ആ കാലിലേക്ക്, ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ കാല് ചേർത്ത് വെച്ചുകൊണ്ട് നബിയുടെ മുമ്പിൽ ഇരിക്കുകയും നബിയുടെ തുടയിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൈ വെക്കുകയും ചെയ്തുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബി സ്വല്ലല്ലാഹി അലൈഹിസ്സലമയോട് പറഞ്ഞു, ഫഅഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തന്നാൽ. അപ്പൊ നബി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞു കൊടുത്തു, അൽ ഇസ്ലാം അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ് വതുഖീമ സ്സലാത്ത വതുതിയ സകാത്ത വതസൂമ റമദാന വതഹജ്ജൽ ബൈത ഇനിസ്തതഅത ഇലൈഹി സബീല. فأخبرني عن الإيمان. إيمانിനെ കുറിച്ച് ചോദിച്ചു. പിന്നെ അടുത്തത് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, എന്താണ് ഈമാൻ? അൽ ഈമാൻ അൻ തുഅ്മിന ബില്ലാ പിന്നെ വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വശരിഹി. അൻ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശരിഹി വമൽ ഇഹ്സാൻ. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതാണ്, അൻ തഅബ്ദുല്ലാഹ كأنك تراه فإن لم تكن تراه فإنه يراك. അതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഇത് മൂന്നും നമ്മൾ പഠിക്കേണ്ടതാണ്. ഹദീസോട് കൂടി തന്നെ പഠിക്കണം. എന്താ അൻ തഅബ്ദുല്ലാഹ്? നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. ഇഹ്സാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ്, നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. كأنك تراه, നീ അവനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ നീ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക. ഫഇല്ലം തകുൻ തറാഹു, നീ അവനെ കാണുന്നില്ല എങ്കിലും, ഫഇന്നഹു യറാക, അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ബോധം, അതാണ് ഇഹ്സാൻ. അത് നമസ്കാരത്തിലും സദഖ ചെയ്യുമ്പോഴും സകാത്ത് ചെയ്യുമ്പോഴും അതേപോലെ ഏതൊരു അമൽ സ്വാലിഹാത്ത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ബോധം എന്ത്? അല്ല കാണുന്നുണ്ട് എന്നുള്ള ചിന്ത, ആ ബോധം, അതാണ് ഇഹ്സാൻ. ആ ഇഹ്സാനായിട്ടുള്ള ചിന്തയോടുകൂടി നീ എന്ത് ചെയ്യണം? നീ നിന്റെ അയൽവാസിക്ക് നന്മ ചെയ്തു കൊടുക്കണം, ഇഹ്സാൻ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. അയൽവാസിക്ക് നന്മ ചെയ്തു കൊടുക്കുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണമെന്നുള്ള ആ ഒരു ബുദ്ധി ഉണ്ടല്ലോ, തരികള, അത് പാടില്ല എന്നുള്ളതാണ്. അങ്ങോട്ടൊരു ഉപകാരം ചെയ്യുമ്പോൾ ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടും, എനിക്കൊരു ആവശ്യം വന്ന അവൻ എന്നെ സഹായിക്കാൻ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലാതെ മനസ്സിൽ വെക്കാതെ, ഞാനെന്തെങ്കിലും ചോദിച്ചാൽ ഒരു 10 രൂപ ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ അങ്ങോട്ട് കൊടുത്താലേ കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ എന്തായി? അപ്പോൾ ആ സഹായിക്കുന്നതിന് ഉദ്ദേശം എന്താ? ഇങ്ങോട്ട് സഹായം കിട്ടണമെന്നുള്ളതല്ലേ? അത് പാടില്ല. പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ, ഇങ്ങോട്ട് സഹായം പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് സഹായിക്കുക, നന്മ ചെയ്തു കൊടുക്കുക അയൽവാസിക്ക്. അയൽവാസിയുടെ വിഷയത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് അവിടുന്ന് ഉപദേശം കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് തോന്നിപ്പോയി, ഇനി അടുത്തത് ജിബ്രീല് അനന്തര സ്വത്ത് ഭാഗിക്കുന്ന സന്ദർഭത്തിലും അയൽവാസിയെ പരിഗണിക്കേണ്ടി വരും, അയൽവാസിക്ക് കൊടുക്കേണ്ടി വരും എന്ന് ഉപദേശിക്കുമോ എന്ന് എന്ത് ചെയ്തു നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് തോന്നിപ്പോയി. അത്രത്തോളം എന്ത് ചെയ്തു? കനപ്പെട്ട ഉപദേശങ്ങൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ആ വിഷയത്തിൽ നൽകുകയുണ്ടായി. അപ്പൊ അയൽപ്പക്കവുമായി നല്ല ബന്ധം വെച്ച് പുലർത്തുക, അവർക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കുക അല്ലേ, എങ്കിൽ തക്കുൻ മുഅ്മിന, നിങ്ങൾക്ക് മുഅ്മിനാകാം. അപ്പൊ അയൽവാസിക്ക് നന്മ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട്. എന്താ ഈമാൻ? അൻ തുഅ്മിന ബില്ലാ വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശരിഹി. അത് ഈമാൻ. ആ ഈമാനുമായി ബന്ധമുള്ളതാണ് എന്ത്? അയൽവാസിക്ക് നന്മ ചെയ്തു കൊടുക്കുക. നാലാമത്തെ കാര്യം, വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമ. നീ നിനക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം നീ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് നീ ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. ഏയ്, നീ നിനക്ക് ഇഷ്ടപ്പെടുന്നത് എന്തുണ്ടോ അതെല്ലാം നീ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് കൂടി നീ ഇഷ്ടപ്പെടണം. അപ്പൊ നമുക്ക് ആഗ്രഹം നമ്മൾ നന്നാകണം, നമ്മൾ നന്നായി നമസ്കരിക്കുന്നവരാകണം അല്ലെ, ഖുർആൻ നന്നായി ഓതുന്നവരാകണം, സദഖ ചെയ്യുന്നവരാകണം, കുടുംബത്തെ നല്ല നിലയ്ക്ക് പോറ്റുന്നവരാകണം. അതേപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, നമ്മുടെ മക്കൾ നന്നാകണം അല്ലേ എന്നെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നു. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ മക്കളും നന്നാകണം, അവന്റെ കുടുംബജീവിതം നന്നാകണം, അവൻ നന്നായി ഖുർആൻ ഓതണം, അവൻ നന്നായി ദീന് പഠിക്കണം, അവൻ നന്നായി മറ്റുള്ളവരും നല്ല രൂപത്തിൽ നമസ്കരിക്കുന്നവരാകണം, മറ്റുള്ളവരും നല്ല രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യുന്നവരാകണം, നല്ല രൂപത്തിൽ ജീവിക്കുന്നവരാകണം, നല്ല രൂപത്തിൽ ദാനധർമ്മങ്ങൾ നൽകുന്നവർ എന്നെല്ലാം താൻ എന്തെല്ലാം കാര്യങ്ങൾ തനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയും എന്ത് ചെയ്യുക, ഇഷ്ടപ്പെടുക. നല്ലൊരു ഭക്ഷണം ഇഷ്ടപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുക, നല്ലൊരു ഭക്ഷണത്തെ ഇഷ്ടപ്പെടുക. ഞാൻ നല്ലത് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, മറ്റുള്ളവരും നല്ലത് കഴിക്കണമെന്ന് ആഗ്രഹിക്കുക. അങ്ങനെയാകുമ്പോൾ എന്താ എന്തുണ്ടാവും, മനസ്സിൽ തപ്പിശിക്കുന്നത് എന്ത് ചെയ്യും, പോകുന്നുള്ളതാണ് അങ്ങേറ്റത്തെ പിശുക്ക്. വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആർ മനസ്സിന്റെ പിശുക്കിൽ നിന്നും ആ രക്ഷപ്പെട്ടുവോ അവനാണ് വിജയി എന്ന് പറയുന്നത്. അത്തരം എല്ലാ മനസ്സിന്റെ മാലിന്യങ്ങളിൽ നിന്നും ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ വിശ്വാസികളാകുകയില്ല, ഹത്താ യുഹിബ്ബു ലി അഖീഹി, ഒരാൾ തന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുവോളം, മാ യുഹിബ്ബു ലി നഫ്സിഹി, താൻ ഇഷ്ടപ്പെടുന്നതല്ല. മുഹാജിറുകളുടെയും അൻസാറുകളുടെയും കഥ നമുക്കറിയാം, വെറും കഥയാണത്, പച്ചയായിട്ടുള്ള ജീവിതമാണ് അല്ലേ. അതുപോലെ തുല്യതയുള്ള ഒരു ജീവിതം പിന്നീട് ഉണ്ടായിട്ടില്ല. ആ നിലയ്ക്ക് തന്റെ സ്വന്തം ശരീരത്തെ മറന്ന്, തന്റെ കുടുംബത്തെ മറന്ന്, തന്റെ മക്കളെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം നൽകാൻ തയ്യാറായിട്ടുള്ള അൻസാറുകൾ അല്ലേ, ഉദാത്തമായ മാതൃകയാണ്. നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉപദേശിക്കുകയാണ്, നിനക്ക് മുസ്ലിമാകണോ, നീ ഇഷ്ടപ്പെടുന്നതെല്ലാം നിന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകണം എന്നുള്ളതാണ്. വലാ തുക്സിറു ളഹിക, അഞ്ചാമത്തെ കാര്യം, വലാ തുക്സിറു ളഹിക, നീ എന്ത് ചെയ്യരുത്, ചിരി അധികരിപ്പിക്കരുത്. ഫഇന്ന കസറത്തു ളഹിക, നീ ധാരാളമായി ചിരിക്കുക എന്നുള്ളത് അതുവഴി ഉണ്ടാകുന്നത് എന്താ, തുമീറ്റുൽ ഖൽബ്, ഹൃദയത്തെ അത് കൊന്നുകളയുന്ന, ഹൃദയം മരിച്ചു കളയും. ധാരാളമായി ചിരിക്കുന്നതിൽ, ചിരിക്കാൻ വേണ്ടി ഒത്തുകൂടുന്നതിലും അതിനുവേണ്ടി സമ്മേളിക്കുന്നതിലും അതിനുവേണ്ടി യാത്ര ചെയ്യുന്നതിലും ഉല്ലാസത്തിലും മറ്റിങ്ങനെ ഒതുങ്ങിക്കിടുന്ന ആളുകൾ, അവരതിൽ അതിൽ മാത്രമായിരിക്കും അവർക്ക് ശ്രദ്ധ ഉണ്ടാകുക, അവരുടെ ഹൃദയം മരിച്ച അവസ്ഥയായിരിക്കും എന്നുള്ളതാണ്. ധാരാളമായി ചിരിക്കുന്നത് കൊണ്ടുള്ള അവസ്ഥയാണത്. എന്നാൽ ധാരാളമായി പടച്ചതമ്പുരാനെ ഓർത്ത് കരയുന്ന കണ്ണുകളാണ് നമുക്ക് പകരം വേണ്ടത്. ഖുർആൻ ചോദിച്ചില്ലേ, നിങ്ങൾ ചിരിക്കുകയാണോ, വലാത്തബുക്കൂൻ, നിങ്ങൾ കരയുന്നില്ലേ, നിങ്ങൾ കരയാൻ തയ്യാറില്ലേ, വതലഹഖൂന വലാത്തബുക്കൂൻ അല്ലേ, നിങ്ങൾ ചിരിക്കുകയാണോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് കരയാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ മുമ്പാകെ ചോദിച്ചു, ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലവഹിത്തും ഖലീല, നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ, വല ബഖൈത്തും കസീറ, നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു എന്നാണ്. ഇത് പറയേണ്ട താമസം സഹാബികൾ അവിടെ മുമ്പിലിരുന്ന് മുഖം പൊത്തി ഏങ്ങി ഏങ്ങി കരയുകയാണ്. നബി ഇത്തരെ പറഞ്ഞിട്ടുള്ളൂ, ലൗ തഅലമൂന മാ അഅലമു ലവഹിത്തും ഖലീല വല ബഖൈത്തും കസീറ, നിങ്ങൾ ധാരാളമായി ചിരിക്കുകയാണോ കൂട്ടരെ, നിങ്ങൾ കരയുന്നില്ലേ, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയില്ല, നമുക്ക് ചിരിക്കാൻ കഴിയില്ല, നിങ്ങൾ കൂടുതലായി കരയുമായിരുന്നു എന്നാണ്. അപ്പോൾ ധാരാളമായി ചിരിക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയത്തെ കൊന്നുകളയും എന്നുള്ളതാണ്. ഹൃദയത്തിൽ അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഹൃദയത്തിൽ കടന്നു വരുന്ന ഒരു ഭയം, ഒരു വിറയൽ, അതെല്ലാം എന്ത് ചെയ്യും? ധാരാളമായി ചിരിക്കുന്നതിലൂടെ നഷ്ടപ്പെടും. ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും, അല്ലെ? അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം നടുങ്ങുന്ന ആ ഒരവസ്ഥ നമുക്കുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ, അവന്റെ ശിക്ഷകളെ കുറിച്ച് പറയപ്പെടുമ്പോൾ, സ്വർഗത്തെക്കുറിച്ച് പറയപ്പെടുമ്പോൾ, അതിനെക്കുറിച്ചുള്ള ആഗ്രഹം, അതിനെക്കുറിച്ചുള്ളൊരു ഭയം, അടച്ചോണെ എന്റെ പരലോകം എന്തായിരിക്കും, നാളത്തെ എന്റെ പരലോകത്തിന്റെ അവസ്ഥ എന്നതിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടാൻ, ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ അഞ്ചുപദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. നമ്മളെല്ലാവരും അഞ്ച് കാര്യങ്ങൾ എഴുതിയെടുത്തല്ലോ. ഒന്നെന്താണ്? ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കുക, എങ്കിൽ നിനക്ക് ആരാകാം? നിനക്ക് ഒരു ആബിദായി, ഏറ്റവും വലിയ ഒരു ആബിദായി കൊണ്ട് മാറാം. പിന്നെ അള്ളാഹു നൽകിയതിൽ നീ എന്ത് ചെയ്യണം? തൃപ്തി അടയണം, എങ്കിൽ നിനക്ക് ഐശ്വര്യവാനായി തീരാം, ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാനായി തീരാം. പിന്നെ അയൽപ്പക്ക മര്യാദകൾ, അയൽവാസികളോട് നീ നന്മ പിന്നെ കാണിക്കുകയാണെങ്കിൽ, നന്മ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിനക്ക് മുഅ്മിനാകാം, അല്ലേ? അതേപോലെ തന്നെ താൻ ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ മറ്റുള്ളവർക്ക് വേണ്ടിയും നീ ഇഷ്ടപ്പെടുമ്പോൾ നിനക്ക് മുസ്ലിമായി തീരാം. അതേപോലെ തന്നെ നീ എന്ത് ചെയ്യണം? ചിരി കുറയ്ക്കണം, അത് അധികരിപ്പിക്കരുത്. അത് അധികരിപ്പിച്ചാൽ നിന്റെ കൽബിനെന്ത് ചെയ്യും? അത് കൊന്നുകളയും എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള ഉപദേശം. ഇത് ഓരോന്നും ഇപ്പൊ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു. നിങ്ങൾ എന്ത് ചെയ്യണം? എന്താണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്? ഇത് അമലാക്കണം. അതേപോലെ തന്നെ ഇതനുസരിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞുകൊടുക്കണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴുണ്ടാവും. അല്ലാതെ ഈ കേട്ടത് പോയി രണ്ടു ദിവസം കഴിഞ്ഞ് ചോദിച്ചാൽ നമുക്ക് അറിയാതെ പോകും. അത് ഹൃദയത്തിൽ തന്നെ തങ്ങി നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് മറ്റുള്ളവർക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ കുടുംബത്തിൽ പല ചിലപ്പോൾ വന്നിണ്ടാവൂല, അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ വീടുകളിൽ വിരുന്നിന് വന്നിട്ടുള്ള മക്കളുണ്ടാവും, അവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മുടെ മക്കൾക്ക് ഉപദേശം അനിവാര്യമായിട്ടുള്ള അവസ്ഥയാണുള്ളത്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ക്ലാസിന്റെ കാര്യം, 20-ാം തീയതി ആരംഭിക്കുന്ന പ്രത്യേകമായിട്ടുള്ള വെക്കേഷൻ ക്ലാസ്, രാവിലെ 9 മണി മുതൽ 12 മണി വരെയുള്ള ക്ലാസ്, കൃത്യമായി കുട്ടികൾക്ക് ഇബാദത്തിന്റെ രൂപങ്ങളും നമസ്കാരവും ബുദുവും തയമവും അതേപോലെ ജനാബത്ത് കുളിയും മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായി എങ്ങനെയൊന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും അതേപോലെ തന്നിട്ടുള്ള പ്രാർത്ഥനകളും ദിക്റുകളും ദുആകളും കുട്ടികളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയും ആ ക്ലാസ് കഴിയുന്നതോടുകൂടി അവിടെ പഠിപ്പിച്ച എല്ലാ ദുആകളും കുട്ടികൾ പഠിച്ചിരിക്കും. കുട്ടികൾ ഈ ദുആയും ദിക്റുകളുമായി വീട്ടിൽ ചെന്നാൽ, നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാൽ, നമ്മുടെ മക്കൾ കയറി വന്നാൽ നമ്മൾ ചോദിക്കണം എന്താണെന്ന് പഠിപ്പിച്ച് നോക്കട്ടെ, എഴുതിയത് നോക്കട്ടെ, എന്നിട്ട് ഉമ്മയും ഉപ്പയും അത് പരിശോധിക്കുകയും ഓ ഞാനിത് പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഉമ്മയും ഉപ്പയും മക്കളുടെ കൂടെ പഠിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും അങ്ങനെയാകുമ്പോൾ നമ്മുടെ മക്കളിൽ അത് നിലനിൽക്കും. എന്തുകൊണ്ടാ നമ്മുടെ മക്കളെ വിളിച്ചിട്ട് സ്വലാത്ത് എല്ലാം പറയുമ്പോൾ ആ സ്വലാത്ത് അങ്ങ് നമ്മുടെ മക്കൾ കിട്ടാത്തത് എന്തുകൊണ്ടാ? ഏതൊരാളും പള്ളിയിൽ വന്ന് നമസ്കരിക്കുമ്പോൾ 4 ആൾക്കാർ പള്ളിയിൽ ഉണ്ടെങ്കിൽ ഓന്റെ നമസ്കാരം എന്തായിരിക്കും? കോഴി കൂത്തണ പോലുള്ള നമസ്കാരം കഴിക്കും. 4 ആൾക്കാർ പള്ളിയിലുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അടക്കൊതുക്കൊക്കെ നമസ്കാരത്തിന് സ്വാഭാവികമായും വരും. എന്നാൽ ആരും പള്ളിയിലില്ലാത്ത സമയത്ത് കയറി നമസ്കരിക്കുന്ന ആളുകളായിക്കൊള്ളട്ടെ, നമ്മുടെ മക്കളായിക്കൊള്ളട്ടെ, അവന്റെ നമസ്കാരം എന്താ? പെട്ടെന്ന് തീർക്കുന്ന നമസ്കാരമായിരിക്കും. അപ്പോൾ അവൻ അതിൽ ചൊല്ലിയിട്ടുള്ള പല ദിക്റുകളും ചൊല്ലിയിട്ടുണ്ടാവില്ല. നീ ചൊല്ലിയതാകട്ടെ എന്താണ് ഒക്കെ പകുതി പകുതി അള്ളാഹുബായതും. അപ്പൊ ദിക്റുകളൊക്കെ സ്പീഡിലായിരിക്കും അല്ലേ? ഈ അവസ്ഥയായിരിക്കാം ഒരുപക്ഷെ നമുക്കുള്ളത്. പല നമ്മൾ മറന്നുണ്ടാവും, നമ്മുടെ മക്കളും മറന്നുണ്ടാവും. എന്താ യഥാർത്ഥ രൂപത്തിൽ അത് നിർവഹിക്കുന്ന അവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് പോയത്. 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിൽ നിന്ന് മദ്രസയിൽ നിന്നൊക്കെ പഠിക്കുന്നതാണ്, പക്ഷെ ചോദിക്കുമ്പോൾ കിട്ടണില്ല. ഈ മങ്കാരം ചോദിക്കുമ്പോൾ കിട്ടണില്ല. എന്തുകൊണ്ടാ? നമ്മുടെ മാതാപിതാക്കൾ, നമ്മൾ രക്ഷിതാക്കൾ, നമ്മൾ സ്വയം നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ഇടപെടേണ്ടതുണ്ട്. മറ്റുള്ള സ്കൂളിലൊക്കെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്യും. LKG മുതൽ തന്നെ തുടങ്ങുമല്ലോ. അതേപോലെ തന്നെ ഈ ദീനി വിഷയത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ, ഖുർആന്റെ കാര്യങ്ങൾ, ഹദീസിന്റെ കാര്യങ്ങൾ, പ്രാർത്ഥനയുടെ കാര്യങ്ങൾ, ദിക്റിന്റെ കാര്യങ്ങൾ നമ്മുടെ മക്കളോട് ചോദിച്ച് എപ്പോഴും നമ്മുടെ മക്കളിൽ ആ ദിക്റും ദുആയും ഉണ്ട് എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം. കാരണം ദുആയും ദിക്റും നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, മനസ്സിലുണ്ടെങ്കിൽ, അവരുടെ നാവിന്റെ തുമ്പിലുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ വഴിവഴിച്ചു പോകില്ല. ആ ദിക്റുള്ള നാവിൽ നിന്ന്, ദിക്റ് കൊണ്ട് നനവ് തട്ടിയ നാവിൽ നിന്നും തെറിവാക്കുകൾ വരില്ല, മോശപ്പെട്ട വാക്കുകൾ നമ്മുടെ മക്കളുടെ നാവിൽ നിന്ന് വരില്ല. ആ മനസ്സ് പിന്നെ അത് ആഗ്രഹിക്കൂല. മനസ്സിലാക്കണം, അതാണ് ദിക്റിന്റെയും ദുആയുടെയും ഇബാദത്തിന്റെയും എല്ലാം ഗുണം. അത്തരം നമ്മുടെ മക്കൾക്ക് ഉപദേശങ്ങൾ അനിവാര്യമായിട്ടുള്ള ഘട്ടമാണ്. അതേപോലെ തന്നെ സാഹചര്യങ്ങളെല്ലാം അറിയാമല്ലോ, ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് നമ്മുടെ പരിചയത്തിലുള്ളവർ, പരിചയത്തിലുള്ളതായ കുടുംബത്തിലുള്ള അയൽപ്പക്കത്തുള്ള അല്ലേ എന്റെ മക്കൾ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നതാണ്. എന്റെ മക്കൾ നന്നാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നന്നായ അയൽപ്പക്കത്തുള്ള മക്കൾ നമ്മൾ നല്ലൊരു കറി വെച്ചാൽ അങ്ങോട്ട് കൊടുക്കും, നല്ലൊരു ഭക്ഷണം ഉണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് വിളിക്കും, ഭക്ഷണം കൊടുക്കും, രോഗിയായാൽ പോയി കാണും, ആശ്വസിപ്പിക്കും, മരുന്നിനോ മറ്റോ വല്ല സാമ്പത്തികമായോ മറ്റോ ശാരീരികമായിട്ട് വല്ല സഹായം ആവശ്യമാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക ചെയ്യും അല്ലേ. എന്നാൽ അവരുടെ പരലോകത്തിന്റെ കാര്യം, അവരുടെ മക്കളുടെ കാര്യത്തിൽ ഇങ്ങനെ ക്ലാസ് കിടക്കുന്നുണ്ട്, മക്കളെ പോയി പഠിച്ചോളി, വെക്കേഷനാണല്ലോ, എല്ലാവർക്കും ഒഴിവല്ലേ. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ, അടുത്തോ അകലെയുള്ള കുടുംബത്തിൽ അവർ വിരുന്ന് വിളിക്ക, വരും ഇവിടെ വരും, നമുക്കിങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ, മക്കൾക്കൊരു ഉച്ചവരെ ക്ലാസ്സും കിട്ടും, വിരുന്നായി, കുടുംബ സന്ദർശനം എല്ലാവരും ചെയ്തു. നീ ഫോൺ ചെയ്ത് അറിയിച്ചിട്ട് ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാൻ വല്ല കഴിയുമോ എങ്കിൽ ആ രൂപത്തിൽ ഏത് വിധേനയും നമ്മുടെ മക്കൾക്ക് ഈ ക്ലാസ് എന്ത് ചെയ്യണം, ഉപകാരപ്പെടുത്തണം. ഈ വെക്കേഷൻ ക്ലാസ് കിട്ടുന്നൊരു അവസരമാണ്, സുവർണ അവസരം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി പരിശ്രമിക്കുക. ഡിഗ്രി തലത്തിലുള്ള, അതേപോലെ ഹൈസ്കൂൾ തലത്തിലുള്ള, പ്ലസ് ടു തലത്തിലുള്ള കുട്ടികളെല്ലാം, ആൺകുട്ടികളും പെൺകുട്ടികളും, അത് നമ്മൾ മദ്രസ പഠിക്കുന്ന കുട്ടികളും എല്ലാവരും എന്ത് ചെയ്യണം, ഈ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കണം. ദീന് നമ്മൾ പഠിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകും, റഹ്മത്തുള്ള ഒരു ജീവിതമായി മാറും. നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى ال محمد والسلام على المرسلين الحمد لله رب العالمين السلام عليكم ورحمه الله سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك